الحمد لله، نحمده ونستعينه ونستغفره، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا، يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാന്യരായ മുഅ്മിനീങ്ങളായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമാ അദ്ദേഹം ഉദ്ധരിച്ച ഹദീസിൽ മഹാനായ ആ സഹാബി പറയുന്നു: റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യതൂഫു ബിൽ കഅബ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കഅബ തവാഫ് ചെയ്യുന്നത് ഞാൻ കണ്ടു. വയഖൂൽ, റസൂലുള്ള പറയുന്നുണ്ട്: മാ അത്യബകി വഅത്യബ റീഹകി, നീ എത്ര പരിശുദ്ധമാണ്, നിന്റെ സുഗന്ധം എത്ര പരിശുദ്ധമാണ്. മാ അഅ്ളമകി വഅഅ്ളമ ഹുർമതകി, നീ എത്ര മഹത്തരമാണ്, നിന്റെ പരിശുദ്ധി എത്ര മഹത്തരമായതാണ്. വല്ലദി നഫ്സു മുഹമ്മദിൻ ബിയദിഹി, മുഹമ്മദിന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അല്ലാഹു തന്നെ സത്യം. ലഹുർമത്തുൽ മുഅ്മിനി അഅ്ളമു ഇൻദല്ലാഹി ഹുർമതൻ മിൻകി, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അരികിൽ ഒരു മുഅ്മിനിനുള്ള, ഒരു മുസ്ലിമിനുള്ള പരിശുദ്ധി നിന്നേക്കാൾ വലുതാണ്. റസൂലുള്ള പറഞ്ഞു: മാലിഹി വദമിഹി, അവന്റെ സമ്പാദ്യമാകട്ടെ, അവന്റെ രക്തമാകട്ടെ, ആ മുസ്ലിം തന്നെയാകട്ടെ, അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അരികിൽ നിന്നേക്കാൾ പരിശുദ്ധിയുള്ളവനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഒരു മുസ്ലിമിന്റെ മനസ്സിൽ നിത്യവും അവൻ ഖിബലയായി നിസ്കരിക്കുന്ന കഅബയുടെ കല്ലുകൾ, അതിലെന്തെങ്കിലും ഒരു പോറലേൽപ്പിക്കുന്നത് എത്രമാത്രം പ്രയാസകരമായിരിക്കും, ആ കഅബയുടെ കല്ലുകളിൽ ഏതെങ്കിലും ഒന്ന് ഇളക്കുന്നത് എത്രമാത്രം അവന്റെ മനസ്സിൽ ഗുരുതരമായ തിന്മയായിട്ടായിരിക്കും അവൻ കാണുന്നത്, ആ കഅബയെ എത്ര പവിത്രമായാണ് അവൻ അവന്റെ കണ്ണുകൾ കൊണ്ട് നോക്കിക്കാണുന്നത്, എത്ര പരിശുദ്ധമായാണ് അവൻ കഅബയെ മനസ്സിൽ കാണുന്നത്. അല്ലാഹുവിന്റെ റസൂൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു: ആ കഅബയുടെ പവിത്രതയേക്കാൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ഒരു മുസ്ലിമിന് പവിത്രതയുണ്ട്, അവന്റെ രക്തത്തിനും അവന്റെ സമ്പാദ്യത്തിനും പവിത്രതയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുർആനിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലും ഒന്ന് കണ്ണോടിച്ചു നോക്കിയാൽ ഒരാളുടെ ജീവന് അല്ലാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ച പ്രാധാന്യവും ഗൗരവവും ഒരാളുടെ ജീവൻ എടുക്കുക എന്നത് എത്രമാത്രം വലിയ തിന്മയായാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചിട്ടുള്ളത് എന്നും മനസ്സിലാക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇൽ അവിടുന്ന് അവസാനമായും ആദ്യമായും നടത്തിയ ഹജ്ജിൽ സഹാബികൾ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞല്ലോ, فَإِنَّ دِمَاءَكُمْ وَأَمْوَالَكُمْ وَأَعْرَاضَكُمْ بَيْنَكُمْ حَرَامٌ. മുസ്ലിമീങ്ങളെ, നിങ്ങൾ പരസ്പരം, നിങ്ങളുടെ രക്തം നിങ്ങൾക്ക് നിഷിദ്ധമാണ്, നിങ്ങൾ പരസ്പരം കൊലപ്പെടുത്താൻ പാടില്ല. وَأَعْرَاضَكُمْ, നിങ്ങളുടെ അഭിമാനങ്ങൾ പരിശുദ്ധമാണ്, നിങ്ങൾ പരസ്പരം അഭിമാനത്തെ പിച്ചു ചീന്താൻ പാടില്ല. وَأَمْوَالَكُمْ, നിങ്ങളുടെ സമ്പാദ്യം നിഷിദ്ധമാണ്, നിങ്ങൾ പരസ്പരം നിങ്ങളുടെ സഹോദരങ്ങളുടെ സമ്പാദ്യം ചതിച്ച് വഞ്ചനയിലൂടെ ഭക്ഷിക്കാൻ പാടില്ല. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറയപ്പെട്ട കാര്യങ്ങളുടെ പരിശുദ്ധി ഒരു ഉദാഹരണത്തിലൂടെ വിശദമാക്കുകയാണ്. അവിടുന്ന് പറഞ്ഞു, കഹുർമതി യൗമികും ഹാദാ, ഇതാ നിങ്ങൾ ഈ ഹജ്ജിന്റെ ദിവസത്തിൽ നിൽക്കുന്നുണ്ടല്ലോ, ഈ അറഫയിൽ നിൽക്കുന്നുണ്ടല്ലോ, ഈ ഹജ്ജത്തുൽ വദാഇൽ നിങ്ങൾ നിൽക്കുന്നുണ്ടല്ലോ, ഈ ദിവസത്തിന്റെ പവിത്രത എത്രമാത്രമാണോ അതുപോലെ മുസ്ലിമീങ്ങളുടെ രക്തവും സമ്പാദ്യവും അഭിമാനവും പരിശുദ്ധമാണ്. ഫീ ഷഹ്രികും ഹാദാ, അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധമായി നിശ്ചയിച്ച ഈ മാസത്തെ പോലെ നിങ്ങൾ പരസ്പരം പരിശുദ്ധരാണ്, നിങ്ങൾ പരസ്പരം നിഷിദ്ധമാണ്, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവിക്കാൻ പാടില്ല. ഫീ ബലദികും ഹാദാ, നിങ്ങളുടെ ഈ നാട് പോലെ, മക്ക പോലെ നിങ്ങൾ പരസ്പരം പരിശുദ്ധരാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ഉപദ്രവിക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, കുല്ലുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഹറാമുൻ ദമുഹു വമാലുഹു വഇർദുഹു, ഓരോ മുസ്ലിമിനും മറ്റൊരു മുസ്ലിം നിഷിദ്ധമാണ്, അവന്റെ രക്തത്തെ ചിന്താൻ പാടില്ല, അവന്റെ അഭിമാനത്തെ വ്രണപ്പെടുത്താൻ പാടില്ല, അവന്റെ സമ്പത്ത് അന്യായമായി സമ്പാദിക്കാൻ പാടില്ല, അന്യായമായി കൈക്കലാക്കാൻ പാടില്ല. എത്ര എത്ര ഹദീസുകളിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇക്കാര്യം പറഞ്ഞത്? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കൊല്ലുക എന്നത് അല്ലാഹു പറയുന്നു അത് അസംഭവ്യമാണ്, അത് സംഭവിക്കുക എന്നത് വളരെ വിദൂരമായ കാര്യമായിട്ടാണ് വിശുദ്ധ ഖുർആനിൽ ആയത്തുകളിൽ അല്ലാഹു വിവരിച്ചത്. അവൻ പറഞ്ഞു, وَمَا كَانَ لِمُؤْمِنٍ أَنْ يَقْتُلَ مُؤْمِنًا إِلَّا خَطَأً, ഒരു മുഅ്മിനിനെ മറ്റൊരു മുഅ്മിനിനെ കൊല്ലുക എന്നത് സാധ്യമല്ല, അവന് അത് സാധിക്കുകയില്ല. إِلَّا خَطَأً, അബദ്ധത്തിൽ സംഭവിച്ചു പോകുന്നതല്ലാതെ. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കൊലപ്പെടുത്തുക എന്നത് അത്ര ഗുരുതരമായ, സംഭവിക്കാൻ സാധ്യതയില്ലാത്ത വിദൂരമായ ഒരു കാര്യമായാണ് വിശുദ്ധ ഖുർആനിൽ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല വിശദീകരിക്കുന്നത്. അല്ലാഹു പറഞ്ഞില്ലേ, വമൻ യഖ്തുൽ മുഅ്മിനൻ മുതഅമ്മിദ ഫജസാഉഹു ജഹന്നമ ഖാലിദൻ ഫിഹാ, ആരെങ്കിലും ഒരു മുസ്ലിമായ മുഅ്മിനായ മനുഷ്യനെ ബോധപൂർവം കൊന്നുകഴിഞ്ഞാൽ എന്താണ് അവനുള്ള ശിക്ഷ? അല്ലാഹു പറയുന്നു, ഫജസാഉഹു ജഹന്നം, അവന്റെ പ്രതിഫലം ജഹന്നമിലെ നരകമാണ്. خالدا فيها അതിൽ അവൻ ശാശ്വതനായിരിക്കും. وغضب الله عليه, അല്ലാഹു അവനോട് കോപിച്ചിരിക്കുന്നു. ولعنه, അല്ലാഹു അവനെ ശപിച്ചിരിക്കുന്നു. وأعد له عذابا عظيما, അല്ലാഹു സുബ്ഹാനഹു വതആല കഠിനമായ ശിക്ഷ അവന് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അറിയിക്കുകയാണ്. മുസ്ലിമീങ്ങൾ പരസ്പരം പാലിക്കേണ്ട ഗുരുതരമായ ഉടമ്പടിയായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇക്കാര്യം വിശേഷിപ്പിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിച്ച ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ നേർക്ക് ഉപദ്രവത്തിന്റെ മുനയുമായി ഒരു കത്തി നമ്മുടെ കയ്യിൽ നിന്ന് നീണ്ടുപോവുക എന്നത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. അങ്ങനെ ഒരു മുസ്ലിമിനെ നമ്മുടെ കൈ കൊണ്ട് കൊന്നുപോവുക എന്നത് സുബ്ഹാനല്ലാഹ് വളരെ ഗുരുതരമായ കാര്യമായാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഒരിക്കൽ റസൂലുള്ളാഹിയുടെ സഹാബിയായ ഉസാമത്ത് ഇബ്നു സയ്ദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ബഅസന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സറിയത്ത്, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ ഒരിക്കൽ ഒരു സൈന്യത്തിൽ പറഞ്ഞയച്ചു. ഫസബ്ബഹ്നൽ ഹുറഖാത്തി മിൻ ജുഹൈന, ജുഹൈന എന്ന പ്രദേശത്തൊരു സ്ഥലത്തേക്ക് ഞങ്ങൾ അവിടേക്കാണ് യുദ്ധത്തിനു വേണ്ടി പുറപ്പെട്ടത്. ഫഅദ്റക്തു റജുലാ, അങ്ങനെ യുദ്ധത്തിനിടയിൽ ഞാൻ ഒരാളെ കണ്ടെത്തി. അയാളെ കൊലപ്പെടുത്തുന്നതിനു വേണ്ടി യുദ്ധത്തിൽ ശത്രുവായി മുസ്ലിമീങ്ങളെ ആക്രമിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു മനുഷ്യൻ, അയാളെ കൊല്ലുന്നതിനു വേണ്ടി അയാളുടെ പിന്നാലെ ഞാൻ പിടികൂടി. ഫഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, അപ്പോൾ എന്റെ വാള് ഭയന്നുകൊണ്ട് എന്നതുപോലെ ഞാൻ അയാളെ കൊല്ലുമെന്ന് തോന്നിയ സന്ദർഭത്തിൽ അയാൾ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ ഒരു മുസ്ലിം അവന് സംരക്ഷണമുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഉസാമത്ത് ഇബ്നു സയ്ദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫാത്തഅൻതുഹു, ആ സന്ദർഭത്തിൽ യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ അയാൾ എന്റെ വാളിന് മുൻപിലെത്തിയപ്പോഴാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞത് എന്ന കാരണത്താൽ ഞാൻ അയാളെ കുത്തുകയും കൊലപ്പെടുത്തുകയും ചെയ്തു. ഫവഖഅ ഫീ നഫ്സീ മിൻ ദാലിക്, ആ സംഭവിച്ചു പോയ കാര്യം അത് എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു സംശയത്തിൽ കിടന്നു. ഫദകർതുഹു ലിന്നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനോട് ഈ സംഭവം പറഞ്ഞു. റസൂലുള്ളാഹി എന്നോട് ചോദിച്ചു, അഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് വഖതൽതഹു, അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് പറഞ്ഞതിന് ശേഷവും നീ അയാളെ കൊന്നുവെന്നാണോ നീ പറയുന്നത്? അഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് വഖതൽതഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് പറഞ്ഞതിന് ശേഷവും നീ അയാളെ കൊലപ്പെടുത്തി എന്നാണോ നീ പറയുന്നത്? ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ് അള്ളാഹുവിന്റെ റസൂലെ, ആ മനുഷ്യൻ അത് പറഞ്ഞത് എന്റെ വാള് ഭയന്നുകൊണ്ടാണ്, ഞാൻ അയാളെ കൊല്ലുമെന്ന് പേടിച്ചത് കൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂലെ അപ്രകാരം അയാൾ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അഫലാ ശഖഖ്ത അൻ ഖൽബിഹി ഹത്താ തഅലമ അഖാലഹാ അം ലാ, നിനക്ക് അയാളുടെ ഹൃദയം അങ്ങ് പിളർന്നു നോക്കിക്കൂടായിരുന്നോ അയാളത് പറഞ്ഞത് നിന്റെ വാളിനെ പേടിച്ചുകൊണ്ടാണോ അല്ലാതെയാണോ എന്ന് മനസ്സിലാക്കാൻ അയാളുടെ ഹൃദയം നിനക്ക് പുലർന്നു നോക്കിക്കൂടായിരുന്നോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. ഉസാമത്ത് ഇബ്നു സയ്ദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫമാ സാല യുകർറുഹ അലയ്യ ഹത്താ തമന്നൈതു അന്നി അസ്ലംതു യൗമഇദിൻ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വാക്ക് എന്നോട് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു, നിനക്ക് അയാളുടെ ഹൃദയം തുറന്നു നോക്കിക്കൂടായിരുന്നോ അയാൾ എന്തിന്റെ പേരിലാണ് അത് പറഞ്ഞത് എന്നറിയുന്നതിനു വേണ്ടി. ഉസാമ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ വിചാരിച്ചുപോയി, ഞാൻ ആഗ്രഹിച്ചുപോയി, അന്നെങ്ങാനും ഞാൻ അങ്ങ് മുസ്ലിമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, ഈ പറഞ്ഞ തെറ്റ് ഞാൻ ഇതിനു മുൻപ് ചെയ്തു പോയതായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഞാൻ വിചാരിച്ചുപോയി എന്ന് ഉസാമ റളിയല്ലാഹു അൻഹു പറയുന്നു. നോക്കൂ സഹോദരങ്ങളെ, ഒരു മുസ്ലിമിന്റെ ജീവൻ എടുക്കുക എന്നത്, ഒരു മുഅ്മിനിന്റെ ജീവൻ എടുക്കുക എന്നത്, അവനെ ഉപദ്രവിക്കുക എന്നത് എത്രമാത്രം ഗുരുതരമായാണ് റസൂലുള്ള പറയുന്നത്. യുദ്ധത്തിന്റെ വേളയിൽ വാൾമുനക്കു മുൻപിൽ വെച്ചു ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ച സന്ദർഭത്തിൽ അയാളെ വെട്ടിക്കൊലപ്പെടുത്തിയ ഉസാമത്ത് ഇബ്നു സയ്ദ് റളിയല്ലാഹു അൻ, സയ്ദ് ഇബ്നു ഹാരിസ റസൂലുള്ളയുടെ വളർത്തുപുത്രനാണ്, അദ്ദേഹത്തിന്റെ മകനാണ് ഉസാമ, റസൂലുള്ളക്ക് ഏറെ പ്രിയങ്കരനായിരുന്ന ഹിബ്ബു ഇബ്നു ഹിബ്ബ് റസൂലില്ലാ, അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയങ്കരനായ സയ്ദിന്റെ മകനായ ഉസാമ എന്ന സഹാബികൾ സ്നേഹത്തോടുകൂടി വിളിച്ചിരുന്ന ഉസാമ, ആ ഉസാമയോടുള്ള റസൂലുള്ളയുടെ ചോദ്യമാണിത്, അദ്ദേഹത്തിന്റെ മറുപടിയാണിത്. കൊലപാതകം എന്നത് എത്ര ഗുരുതരമായാണ് ഇസ്ലാം കാണുന്നത് എന്നത് ഈ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ അവിടുന്ന് പറഞ്ഞു, ലൻ യസാല അൽ മുഅ്മിനു ഫീ ഫുസ്ഹതി മിൻ ദീനിഹി മാ ലം യുസിബ് ദമൻ ഹറാമാ, ഒരു മുസ്ലിം അവന്റെ ദീനിന്റെ കാര്യത്തിൽ സമാധാനത്തിലാണ്, അവന്റെ ദീനിന്റെ കാര്യത്തിൽ അവൻ ആശ്വാസത്തിലാണ് ഏതുവരെ, മാ ലം യുസിബ് ദമൻ ഹറാമാ, നിഷിദ്ധമായ രക്തം അവന്റെ കൈകളിൽ പുരളുന്നതുവരെ അവൻ അവന്റെ ദീനിന്റെ കാര്യത്തിൽ സുരക്ഷയിലാണ്, സമാധാനത്തിലാണ്, സ്വസ്ഥതയിലാണ് അവൻ പേടിക്കേണ്ടതില്ല.
എന്നാൽ അവന്റെ കയ്യിൽ ഹറാമായ രക്തം പുരണ്ടു കഴിഞ്ഞാൽ, നിഷിദ്ധമായ രക്തം ആ കയ്യിലേക്ക് വന്നു കഴിഞ്ഞാൽ, അതോടുകൂടി അവന്റെ ദീനിന്റെ കാര്യത്തിലുള്ള സ്വസ്ഥത അവസാനിച്ചിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. ഈ ഹദീസിനെ വിശദീകരിച്ചപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞു, ഈ ഹദീസിൽ നിഷിദ്ധമായ രക്തം എന്ന് പറഞ്ഞതിൽ മുസ്ലിമീങ്ങൾ ഉൾപ്പെടുന്നത് പോലെ തന്നെ നിഷിദ്ധമാക്കപ്പെട്ട രക്തങ്ങളിൽ പെട്ടതാണ് കരാറിലേർപ്പെട്ട മുസ്ലിമീങ്ങൾ. മുസ്ലിമല്ലാത്ത ആളുകൾ, കരാറിലേർപ്പെട്ട് ജീവിക്കുന്ന ഈ നാട്ടിൽ ജീവിക്കുന്ന ആളുകളെ പോലെയുള്ളവർ, അവരുടെ കാര്യവും ഇതുപോലെ തന്നെയാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ അവിടുന്ന് പറഞ്ഞു, ഇന്ന മിൻ വറതാതിൽ ഉമൂർ അല്ലതി ലാ മഖ്റജ ലിമൻ ഔഖ നഫ്സഹു ഫീഹാ ശഫ്ക ദമിൽ ഹറാമി ബിഗൈരി ഹില്ലെ. ഒരു മനുഷ്യൻ നാശത്തിലേക്ക് വീണുപോകുന്ന, നാശത്തിന്റെ പടുകുഴിയിലേക്ക് ആഴ്ന്നു പോകുന്ന കാര്യത്തിൽ പെട്ടതാണ്, പ്രവേശിച്ചാൽ പിന്നീട് ഒരിക്കലും കയറി വരാൻ സാധിക്കാത്ത, രക്ഷപ്പെടാൻ കഴിയാത്ത തിന്മകളിൽ പെട്ടതാണ് നിഷിദ്ധമായ ഒരാളുടെ രക്തം ചിന്തുക എന്നത്, ഒരു മനുഷ്യനെ കൊല്ലുക എന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല നിഷിദ്ധമാക്കിയ ഒരു ജീവൻ എടുക്കുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അടുക്കൽ വളരെ ഗുരുതരമാണ്. ആ പ്രവൃത്തി ഒരാളിൽ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാളെ സംബന്ധിച്ചിടത്തോളം നാശകരമായ കാര്യത്തിലേക്കാണ് അയാൾ വീണുപോയിരിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ നോക്കൂ, നിങ്ങൾ പരസ്പരം കരാറിലേർപ്പെട്ട് ജീവിക്കുന്ന ദിമ്മിയായ, ഇസ്ലാമിന്റെ നാട്ടിൽ ജീവിക്കുന്ന ഒരു അമുസ്ലിമായ ഒരാൾ, കാഫറായ മുശ്രിക്കായ ഒരാൾ അയാളെ അബദ്ധത്തിൽ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ അതിന്റെ പ്രായശ്ചിത്തമായി വിശുദ്ധ ഖുർആൻ പറയുകയാണ്, വഇൻ കാന മിൻ ഖൗമിൻ ബൈനകും വബൈനഹും മീസാഖ്, നിങ്ങൾ പരസ്പരം കരാറിലേർപ്പെട്ട ആളുകൾ, അവരെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും, നിങ്ങൾ അവരിൽ ആരെയെങ്കിലുമാണ് കൊലപ്പെടുത്തിയത് എങ്കിൽ, അബദ്ധത്തിൽ അവരെ കൊന്നുപോയത് എങ്കിൽ, ഫദിയതും മുസല്ലമതുൻ ഇലാഹലി, ആ കൊല്ലപ്പെട്ട മനുഷ്യൻ, അയാളുടെ കുടുംബക്കാർ, അവർക്ക് നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട പ്രായശ്ചിത്തമായുള്ള പണം നൽകണം, ദിയത്ത് നൽകണം. ഒന്നാമത്തെ വിധിയാണത്, ഒരു കാഫറിന്റെ കാര്യത്തിലുള്ള വിധിയാണിത്. ഇസ്ലാമിന്റെ രാജ്യത്ത് ജീവിക്കുന്ന മുശ്രിക്കായ കാഫറായ ഒരു മനുഷ്യൻ അവനെ അബദ്ധത്തിൽ കൊന്നാലുള്ള വിധിയാണിത്. കഴിഞ്ഞോ? ഇല്ല. വതഹരീറു റഖബതി മുഅ്മിന, മുഅ്മിനായ ഒരു അടിമയെ, മുസ്ലിമായ ഒരു അടിമയെ നിങ്ങൾ മോചിപ്പിക്കണം. ഫമല്ലം യജിദ് ഫസിയാമു ഷഹ്റൈനി മുതതാബിഈൻ, ആർക്കെങ്കിലും അങ്ങനെ ഒരു അടിമയെ ലഭിക്കാതെ വന്നാൽ രണ്ടു മാസം തുടർച്ചയായി അവൻ നോമ്പനുഷ്ഠിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, തൗബത മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്ന് അവന് തൗബ ലഭിക്കണമെങ്കിൽ, അവന് പ്രായശ്ചിത്തമാകണമെങ്കിൽ, അവന് പുറത്തു കിട്ടണമെങ്കിലുള്ള വിധിയാണിത്. വകാനല്ലാഹു അലീമൻ ഹകീമ, അല്ലാഹു എല്ലാം അറിയുന്നവനും ഏറ്റവും യുക്തമായത് പ്രവർത്തിക്കുന്ന ഹക്കീമുമാൻ. ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞു, അബദ്ധത്തിൽ ഒരു മുസ്ലിമിനെ വല്ല കാർ ആക്സിഡന്റിലോ, കത്തി കയ്യിൽ നിന്ന് തെറിച്ചുപോയിക്കൊണ്ടോ, അറിയാതെ ശരീരത്തിൽ ഇടിച്ചുപോയിക്കൊണ്ടോ, അങ്ങനെ മറ്റെന്തെങ്കിലും കാരണത്തിൽ അബദ്ധത്തിൽ ഒരാളെ കൊലപ്പെടുത്തിയാൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മേൽ അല്ലാഹു ബാധ്യതയാക്കിയിട്ടുള്ള കാര്യമാണിത്. അയാൾക്ക് ദിയത്ത് നൽകണം, പ്രായശ്ചിത്തമായി അയാളുടെ കുടുംബത്തിന് സമ്പത്ത് നൽകണം. പോരെ, കഴിഞ്ഞില്ല, അതിനോടൊപ്പം ഒരു മുഅ്മിനായ അടിമയെ മോചിപ്പിക്കണം. അത് ലഭിച്ചില്ലെങ്കിൽ രണ്ടു മാസം തുടർച്ചയായി നോമ്പനുഷ്ഠിക്കണം. അബദ്ധത്തിൽ കൊലപ്പെടുത്തിയവനുള്ള പ്രായശ്ചിത്തമാണിത്. അപ്പോൾ എന്തായിരിക്കും സഹോദരങ്ങളെ, ബോധപൂർവം കത്തിയെടുക്കുന്നവർ, ബോധപൂർവം കൊലപാതകത്തിന്റെ മനസ്സുമായി നടക്കുന്നവർ, ബോധപൂർവം കൊല്ലുന്നവർ, എന്തായിരിക്കും അവരുടെ ഗൗരവം? ഈ തിന്മ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അരികിൽ എത്രമാത്രം വലിയ തിന്മയായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൻ ഖതല മുഅഹദാ ലം യരിഹ് റായിഹത്തൽ ജന്ന, ആരെങ്കിലും കരാറിലേർപ്പെട്ട ഒരു കാഫിറിനെ, മുശ്രിക്കിനെ കൊലപ്പെടുത്തിയാൽ അവന് സ്വർഗത്തിന്റെ മണം പോലും ആസ്വദിക്കാൻ കഴിയുകയില്ല. വഇന്ന റീഹഹ തൂജദു മിൻ മസീറത്തി 40 ആമാ, ആ സ്വർഗത്തിന്റെ മണമെന്നത് 40 വർഷങ്ങൾ അകലെ കടിച്ചു വീശുന്നതാൽ അത് അവന് ആസ്വദിക്കാൻ കഴിയില്ല. അതുപോലും അവന് ലഭിക്കുകയില്ല, അവൻ നരകത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അറിയിക്കുകയാണ്. ഇസ്ലാം കൊലപാതകം എന്ന തിന്മ എത്ര ഗൗരവമായിട്ടാണ് കണ്ടിട്ടുള്ളത് എന്നറിയാൻ രണ്ട് തെളിവുകൾ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ഒന്ന് സൂറത്തുൽ ഫുർഖാനിലാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല മൂന്ന് തിന്മകൾ ഒരൊറ്റ ആയത്തിൽ പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദുർ റഹ്മാനായ അല്ലാഹുവിന്റെ അടിമകളുടെ വിശേഷണം പറയുന്നു, വല്ലദീന ലാ യദ്ഊന മഅ അല്ലാഹി ഇലാഹൻ ആഖർ. മുഅ്മിനീങ്ങൾ അവർ അല്ലാഹുവിനോടൊപ്പം മറ്റാരെയും വിളിച്ചു പ്രാർത്ഥിക്കാത്തവരാണ്, ശിർക്ക് ചെയ്യാത്തവരാണ്. ഇസ്ലാമിലെ ഏറ്റവും ഗുരുതരമായ തിന്മ ശിർക്കാണ്. വലാ യഖ്തുലൂന അന്നഫ്സ അല്ലതി ഹറമ അല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. രണ്ടാമത് അല്ലാഹു പറഞ്ഞ കാര്യം, ഒരാളെ അന്യായമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചിട്ടില്ലാത്ത കാര്യത്തിൽ ഒരു മനുഷ്യനെ അന്യായമായി കൊലപ്പെടുത്തുക എന്നതാണ് രണ്ടാമത്തെ തിന്മ. ശിർക്കിന് തൊട്ടു ശേഷം എണ്ണിയതാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലും സമാനമായ പരാമർശം കാണാം. റസൂലുള്ള പറഞ്ഞു, ഇജ്തനിബു സബഅൽ മുബിഖാത്, ഏഴു വൻപാപങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കണം. സഹാബികൾ ചോദിച്ചു, വമാ ഹിയ യാ റസൂലല്ലാഹ്, ഏതൊക്കെയാണ് ഈ ഏഴു വൻപാപങ്ങൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അശ്ശിർക്കു ബില്ലാഹി വസ്സിഹർ, ഒന്നാമത്തേത് ശിർക്കാണ്, രണ്ടാമത്തേത് സിഹറാണ്. ഈ രണ്ടും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങളാണ്. മൂന്നാമത്തേത് റസൂലുള്ള പറഞ്ഞു, വഖാതുലു നഫ്സി ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമായ ഒരാൾ നിഷിദ്ധമാക്കിയ ഒരു മനുഷ്യന്റെ ജീവൻ അത് എടുക്കുക എന്നതാണ്, കൊലപാതകം നടത്തുക എന്നതാണ്, കൊന്നുകളയുക എന്നതാണ്. സുബ്ഹാനല്ലാഹ്, എത്ര ഗുരുതരമായാണ് ഇസ്ലാം ഈ തിന്മയെ കണ്ടിരിക്കുന്നത് എന്ന് നോക്കൂ. വിശുദ്ധ ഖുർആനിൽ കാബീലിന്റെയും ഹാബീലിന്റെയും ചരിത്രം, ആദമിന്റെ രണ്ടു മക്കളാണല്ലോ അവർ അലൈഹി സ്വലാത്തു വസ്സലാം. ആ രണ്ടു മക്കൾ അള്ളാഹുവിന് വേണ്ടി ഒരു ഇബാദത്ത് ചെയ്തു. അതിലൊരാൾ അയാൾ ഇഖ്ലാസോടുകൂടിയാണ് ചെയ്തത്, മറ്റേയാളുടെ പ്രവർത്തനം അള്ളാഹു സ്വീകരിച്ചില്ല. അങ്ങനെ ഇവന് കാബീലിന് ഹാബീലിനോട് അസൂയ തോന്നുകയും ഹാബീലിനെ കൊലപ്പെടുത്തുകയും ചെയ്തു. ചരിത്രത്തിൽ ആദ്യമായി നടന്ന കൊലപാതകം. ആ കൊലപാതകത്തിന്റെ ചരിത്രം പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മിൻ അജ്ലി ദാലിക് കതബ്ന അലാ ബനി ഇസ്രായീൽ. ഈ കഥ പറഞ്ഞതിന് ശേഷം അല്ലാഹു പറയുകയാണ്, ഇക്കാരണങ്ങൾ കൊണ്ട് ബനു ഇസ്രായീലുകാർക്ക് മേൽ നാം വിധിയായി നിശ്ചയിച്ചു. അന്നഹു മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സൻ ഔ ഫസാദിൻ ഫിൽ അർദി ഫകഅന്നമാ ഖതല അന്നാസ ജമീഅ. ആരെങ്കിലും ഒരാൾ ഒരു മനുഷ്യനെ കൊന്നതിന് പകരമായിട്ടല്ലാതെ, അതല്ലെങ്കിൽ ദുനിയാവിൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നതിനു വേണ്ടി ആരെങ്കിലും അന്യായമായി ഒരു കൊലപാതകം നടത്തിയാൽ, ഫകഅന്നമാ ഖതല അന്നാസ ജമീഅ, മനുഷ്യരെ മുഴുവൻ കൊന്നതുപോലെയാണ് അവൻ. വമൻ അഹ്യാഹ ഫകഅന്നമാ അഹ്യ അന്നാസ ജമീഅ, അവൻ ഒരു മനുഷ്യനെ ജീവിപ്പിച്ചാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും ജീവിപ്പിച്ചവനെ പോലെയാണ്. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇമാം മുജാഹിദ് റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞു, ഒരു മനുഷ്യൻ മരിക്കുന്നത് വരെ ഒരാളെയും കൊന്നില്ല എങ്കിൽ അവൻ മനുഷ്യരെ മുഴുവൻ ജീവിപ്പിച്ചവനെ പോലെയാണ്. ഒരാൾ മരിക്കുന്നത് വരെ കൊലപാതകം എന്ന തിന്മ, അന്യായമായി ഒരു മനുഷ്യനെ കൊല്ലുക എന്ന കാര്യം അവന്റെ കൈകൊണ്ട് സംഭവിച്ചിട്ടില്ല എങ്കിൽ അവൻ മനുഷ്യരെ മുഴുവൻ ജീവിപ്പിച്ചവനെ പോലെയാണ് എന്ന് ഇമാം മുജാഹിദ് റഹിമഹുല്ലാ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പറഞ്ഞതായി കാണാം. സഹോദരങ്ങളെ, ഇസ്ലാമിൽ എത്ര ഗുരുതരമായ തിന്മയാണ് കൊലപാതകം എന്നത് ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ സഹോദരങ്ങളെ, ഈ കാലഘട്ടം വളരെ കൊലപാതകത്തെ ഒരു തമാശയായി കാണുന്ന അവസ്ഥയിലേക്ക് പല ആളുകളും എത്തിപ്പെട്ടിരിക്കുന്നു. ജനങ്ങൾക്കിടയിൽ വലിയ വലിയ കൊലപാതകങ്ങളുടെ വാർത്ത വന്നാൽ ആളുകൾക്ക് പലർക്കും അത് തമാശയാണ്, അത് കളി പറയാനുള്ള കാര്യമായി മാറിയിരിക്കുന്നു. അല്ലാഹു ദീനിൽ എത്ര ഗൗരവത്തോടുകൂടി പറഞ്ഞ കാര്യമാണിത്. നമുക്കിന്ന് പലപ്പോഴും ആയിരക്കണക്കിന് മനുഷ്യർ കൊല്ലപ്പെട്ടു, അതിൽ പലപ്പോഴും മുസ്ലിമീങ്ങളുടെ വാർത്ത വരെ കാണുന്നുണ്ട് നമ്മൾ. അത് പത്രത്തിലെ ഒരു കോളത്തിൽ വായിക്കാനുള്ള ഹെഡിങ് മാത്രം വായിച്ച് മറിച്ചു കളയാനുള്ള ഒരു വാർത്ത മാത്രമാണ്. മനുഷ്യർ കൊല്ലപ്പെടുക എന്നത്, അവന്റെ രക്തത്തിന് വിലയില്ലാതാവുക എന്നത് തീർത്തും സാധാരണമായ കാര്യമായിരിക്കുന്നു. കൊലപാതകത്തെ കുറിച്ച് തമാശ പറയുന്നവർ, അതിനെ ഒരു കോമഡിയുടെ ഭാഗമാക്കി മാറ്റുന്നവർ, അവർ പേടിക്കുന്നില്ലേ ആ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടുമെന്ന്? നമ്മുടെ കുടുംബം എത്തിപ്പെടുമെന്ന്, നമ്മുടെ പരിചയക്കാർ എത്തിപ്പെടുമെന്ന്. എങ്ങനെയാണ് സഹോദരങ്ങളെ, ഗുരുതരമായ വലിയ വലിയ തിന്മകൾ ചിരിക്കാനുള്ള വിഷയങ്ങളായി മാറുന്നത്, അവ തമാശക്കുള്ള കാര്യങ്ങളായി മാറുന്നത്. എങ്ങനെയാണ് മനുഷ്യരെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തുന്നവരുടെ വാർത്തകൾ നമുക്ക് കളിയാക്കാനും ചിരിക്കാനുമുള്ള കാര്യമായി മാറുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല അതിന് ഗൗരവം നൽകിയത് എത്ര മാത്രമാണ് എന്ന് നമ്മൾ കണ്ടു. നമ്മളിൽ പലരും ചിന്തിക്കുന്നത് ഞാനൊന്നും കൊന്നിട്ടില്ല, ഞാൻ ആരെയും കൊന്നിട്ടില്ല എന്നാണ്. എന്നാൽ സഹോദരങ്ങളെ, ഈ പറഞ്ഞ തിന്മ അത് ഈ രൂപത്തിൽ തമാശയാക്കിയും കോമഡിയാക്കിയും അതിന് സരവൽക്കരിച്ചും ആ തിന്മയുടെ ഗൗരവം കളഞ്ഞു വിളിക്കുകയും നാളെ ആ തിന്മയിലേക്ക് അതിലൂടെ നമ്മൾ എത്തിപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ നമ്മൾ ഭയക്കേണ്ടതുണ്ട്. എത്രയെത്ര ആളുകളാണ് നമുക്കിടയിൽ ഇന്നലെ വരെ ജീവിച്ചിരുന്നവർ. അയൽവാസികൾ അവരെ കാണുമ്പോൾ അത്ഭുതപ്പെടുന്നു, നാട്ടിലുള്ളവർ കാണുമ്പോൾ അത്ഭുതപ്പെടുന്നു, ഇവരൊരു കൊലപാതകം നടത്തിയോ എന്ന്. ആ രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. പക്ഷേ ആ വാർത്തകളൊക്കെ നമുക്കൊരു കൗതുക വാർത്തയാണ്, തമാശയുടെ വാർത്തകളാണ്, കോമഡിയുടെ വാർത്തകളാണ്. എന്നാണ് ഇതിങ്ങനെ ആയിപ്പോയത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൽ നബവിയിൽ ഇരിക്കുകയാണ്. ഖുബായിന്റെ പരിസരത്ത് മുഅ്മിനീങ്ങളായ മുസ്ലിമീങ്ങളായ ചില ആളുകൾ പരസ്പരം ഒരു പ്രശ്നമുണ്ടായി, ഒരു തർക്കമുണ്ടായി എന്ന് റസൂലുള്ളാഹി അറിയുകയാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ഇരിക്കുന്ന സഹാബികളെ വിളിക്കുന്നു. റസൂൽ അവരെ വിളിച്ച് ഖുബായിലേക്ക് പോയി ആ പ്രശ്നം പരിഹരിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, നമ്മൾ കാര്യങ്ങളെ തമാശയാക്കി കാണുക എന്നത്, എല്ലാത്തിനെയും തമാശയാക്കി കാണുക എന്നത് ഒരു മുസ്ലിമിന് യോജിച്ചതല്ല. തിന്മകൾ തിന്മകൾക്ക് അർഹിക്കുന്ന ഗൗരവത്തോടുകൂടി മാത്രമേ പറയപ്പെടാവൂ. തിന്മകൾ അതിന്റെ ഗൗരവത്തോടുകൂടി തന്നെ കാണാൻ പാടുള്ളൂ. അതിനെ തമാശയാക്കുക എന്നത്, നിസ്സാരവൽക്കരിക്കുക എന്നത് ആ തിന്മകൾ നമ്മളിലേക്ക് വന്നു ചേരാനുള്ള വഴികൾ തുറന്നു വെക്കലാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد بهمان نرى يا سهودرين علي سهودرين علي رسول الله صلى الله عليه وسلم بخاري مسلم مدرج ور حديث لأورني برقار برنو لا تقوم الساعة ഹത്ത യുഖ്ബദൽ ഇൽം. ഭൂമിയിൽ നിന്ന് അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ചുള്ള വിജ്ഞാനം ഉയർത്തപ്പെടുന്നതുവരെ അന്ത്യനാൾ സംഭവിക്കുകയില്ല. വതസ്ഫുറസ്സലാസിൽ, ഭൂകമ്പങ്ങൾ വർദ്ധിക്കുന്നതുവരെ അന്ത്യനാൾ സംഭവിക്കുകയില്ല. വയതഖാറബസ്സമാൻ, സമയം ചുരുങ്ങിപ്പോകുന്നതുവരെ അന്ത്യനാൾ സംഭവിക്കുകയില്ല. വതദ്ഹറൽ ഫിതൻ, ഫിത്നകൾ വ്യാപകമാവുകയും ജനങ്ങൾക്കിടയിൽ പ്രകടമാവുകയും ചെയ്യുന്നതുവരെ അന്ത്യനാൾ സംഭവിക്കുകയില്ല. വയക്സുറൽ ഹർജ്, ഹർജ് വർദ്ധിക്കുന്നതുവരെ അന്ത്യനാൾ സംഭവിക്കുകയില്ല. സഹാബികൾ ചോദിച്ചു, അമൽ ഹർജു യാ റസൂലല്ലാഹ്, എന്താണ് അള്ളാഹുവിന്റെ റസൂലെ ഈ വർദ്ധിക്കുമെന്ന് പറഞ്ഞ ഹർജ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഖത്ലു അൽ ഖത്ൽ, കൊലപാതകമാണ് ഹർജ് എന്നതിന്റെ ഉദ്ദേശം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ തന്നെ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി, അല്ലാഹു തന്നെ സത്യം, لا تذهب الدنيا حتى يأتي على الناس يوم لا يدري القاتل فيما قتل ولا المقتول فيما قتل. അന്ത്യനാൾ സംഭവിക്കുകയില്ല ജനങ്ങൾക്കുമേൽ ചില ദിവസങ്ങൾ വന്നെത്തുന്നതുവരെ. എന്താണ് ആ ദിവസങ്ങളുടെ പ്രത്യേകത? لا يدري القاتل فيما قتل, കൊന്നവന് അറിയുകയില്ല എന്തിനാണ് ഞാൻ എന്റെ സഹോദരനെ കൊന്നു കളഞ്ഞത് എന്നത്. കൊന്ന മനുഷ്യൻ കൊലപാതകിക്കറിയില്ല ഞാൻ എന്തിനാണ് ഇയാളെ കൊന്നത് എന്ന്. വലൽ മഖ്തൂലു ഫീമ ഖുതിൽ, കൊല്ലപ്പെട്ടവനും അറിയില്ല ഞാൻ എന്തിനാണ് കൊല്ലപ്പെട്ടത് എന്ന്. അർത്ഥമില്ലാത്ത കൊലപാതകങ്ങൾ, ന്യായം പറയാനില്ലാത്ത കൊലപാതകങ്ങൾ, അന്യായമായ കൊലപാതകങ്ങൾ വർദ്ധിക്കുക എന്നത് അന്ത്യനാളിന്റെ അടയാളമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹുന്റെ ഹദീസിൽ അദ്ദേഹം പറഞ്ഞു, റസൂലുള്ള ഞങ്ങളോട് പറഞ്ഞു, അന്ന ബൈന യദൈ സാഅതിൽ ഹർജ്, അന്ത്യനാൾ സംഭവിക്കുന്നതിന് മുൻപ് ഹർജ് ഉണ്ടാകും. സഹാബികൾ ചോദിച്ചു, എന്താണ് ഹർജ്? റസൂലുള്ള പറഞ്ഞു, അൽ കദീബു വൽ ഖത്ലു, കളവ് വർദ്ധിക്കും, കൊലപാതകങ്ങൾ വർദ്ധിക്കും. മുസ്ലിമീങ്ങളിൽ ചില ആളുകൾ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, ഞങ്ങൾ ഇപ്പോൾ തന്നെ മുശ്രിക്കീങ്ങളെ കൊല്ലുന്നുണ്ട്, യുദ്ധങ്ങൾ നടക്കുന്നുണ്ടല്ലോ, അപ്പോൾ പിന്നെ എന്താണ് റസൂലെ നിങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം? ഇപ്പോൾ തന്നെ പരസ്പരം യുദ്ധങ്ങൾ ധാരാളമായി നടക്കുന്നുണ്ട്, അതിലുള്ള കൊലപാതകങ്ങൾ തന്നെ ധാരാളമുണ്ട്. അപ്പോൾ നബിയെ, നിങ്ങൾ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു ലൈസ ബിഖത്ലികുമുൽ കുഫാർ, നിങ്ങൾ മുശ്രിക്കീങ്ങളുമായി യുദ്ധത്തിൽ ഏർപ്പെടുകയും മുശ്രിക്കീങ്ങളെ നിങ്ങൾ കൊല്ലുകയും ചെയ്യുമെന്നല്ല ഞാൻ പറഞ്ഞത്. ولكنه قتل بعضكم بعضا حتى يقتل الرجل جاره, ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾ പരസ്പരം കൊല്ലുമെന്നാണ്. حتى يقتل الرجل جاره, ഒരു മനുഷ്യനായ അയൽവാസിയെ കൊന്നുകളയും. ويقتل اخاه, തന്റെ സഹോദരനെ കൊലപ്പെടുത്തും. ويقتل عمه, തന്റെ അമ്മാവനെ കൊന്നുകളയും. വയഖ്തു ലബ്ന അമ്മിഹി, തന്റെ അമ്മാവന്റെ പുത്രനെ കൊന്നുകളയും. സഹാബികൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്. ഇത് കേട്ടപ്പോൾ സഹാബികൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ, ഈ കാര്യം വളരെ അത്ഭുതമാണല്ലോ. ഇങ്ങനെ ആളുകൾ പരസ്പരം കൊല്ലുന്ന ആ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ബുദ്ധിയുണ്ടായിരിക്കുകയില്ലേ? ഇങ്ങനെ മനുഷ്യർ പരസ്പരം കൊല്ലുന്ന ആ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ബുദ്ധിയുണ്ടായിരിക്കുകയില്ല റസൂലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ, മനുഷ്യർക്ക് അന്ന് ബുദ്ധി നഷ്ടപ്പെടും. ഇല്ലാ അന്നഹു യുൻസഉ ഉഖൂലു അഹ്ലി ദാലിക സമാൻ ഹത്താ യഹ്സബ അഹദുകും അന്നഹു അലാ ഷൈഇൻ വലൈസ അലാ ഷൈഇൻ. അന്നേ ദിവസം മനുഷ്യരുടെ ബുദ്ധി നിലവാരമില്ലാത്ത, ഒന്നിനും ഉപകരിക്കാത്ത രൂപത്തിലേക്ക് മാറിയിട്ടുണ്ടായിരിക്കും. അത് മനസ്സിലാക്കണമെങ്കിൽ നിഷ്ഠൂരമായ കൊലപാതകങ്ങളുടെ വാർത്തകൾ നമ്മുടെ ബുദ്ധി എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്ന് നോക്കിയാൽ മതി. അവയെക്കുറിച്ചുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സ് എങ്ങനെ ഉണങ്ങിയ രൂപത്തിൽ ഒരു ചലനവുമില്ലാതെ നിശ്ചലമായി നിൽക്കുന്നു എന്നതിനെ കുറിച്ച് ആലോചിച്ചാൽ മതി. കൊലപാതകങ്ങളിൽ യാതൊരു പ്രശ്നവും ആളുകൾക്കില്ല. സുബ്ഹാനല്ലാഹ്, ഒരു സമൂഹം അവർ എത്ര മോശമായി എന്നറിയിക്കുന്ന വലിയ അടയാളങ്ങളിൽ ഒന്നല്ലേ അവർക്കിടയിൽ നടക്കുന്ന വൃത്തികെട്ട കൊലപാതകങ്ങൾ? വരെ സംസ്കാര സമ്പന്നരെന്ന് വിചാരിക്കപ്പെടുന്ന ആളുകൾ തമാശയുടെ വർത്തമാനമാക്കി മാറ്റുന്നു എന്നത്, ആളുകൾ തമാശ പറയുകയാണ്. മനുഷ്യർക്ക് പറയാൻ സാധിക്കാത്ത രൂപത്തിലുള്ള കടുത്ത കൊലപാതകങ്ങൾ തോന്നിവാസങ്ങൾ തന്റെ ചുറ്റുപാടുകളിൽ നടക്കുമ്പോൾ ആളുകൾക്കത് തമാശയാണ്, അതും കോമഡിയുടെ വിഷയമാണ്. എങ്ങോട്ടാണ് ഈ ചിരിക്കുന്നത്? നിങ്ങൾ എങ്ങനെയാണ് ഈ വാർത്തകൾ കേൾക്കുമ്പോൾ ചിരിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതുപോലെ, ലൗ അന്നകും തഅലമൂന മാ അലം ലദഹിക്തും ഖലീലൻ വലബകൈതും കസീറ, ഞാൻ അറിഞ്ഞത് നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ വളരെ കുറച്ച് മാത്രമേ ചിരിക്കുകയുണ്ടായിരുന്നുള്ളൂ, ധാരാളമായി നിങ്ങൾ കരയുമായിരുന്നു. സമൂഹത്തിന്റെ വൃത്തികേടുകൾ കാണുമ്പോൾ ചിരിച്ച് ആ തിന്മകളിൽ യാതൊരു പ്രയാസവുമില്ലാതെ നടന്നു പോകുന്നവൻ എങ്ങനെയാണ് ഉറപ്പു പറയാൻ സാധിക്കുക നാളെ അതേ തിന്മകളിലേക്ക് അവനും പോകില്ല എന്ന്? തിന്മകളെക്കുറിച്ചുള്ള ഗൗരവം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുമ്പോൾ മനസ്സിലാക്കുക, ഹൃദയം മരിച്ചുപോയിരിക്കുന്നു, ഹൃദയത്തിന് തിന്മകളെ തിന്മകളായി കാണാൻ കഴിയാതെ വന്നിരിക്കുന്നു, ഹൃദയത്തിന് ഗുരുതരമായ പ്രശ്നമുണ്ടായിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല ബനു ഇസ്രായീലുകാരോട് പറഞ്ഞതുപോലെ നിങ്ങളുടെ ഹൃദയം ഇതാ കടുത്തുപോയിരിക്കുന്നു. വഖസത് ഖുലൂബുകും ഫഹിയ കൽ ഹിജാരതി ഔ അഷദ് കസ്വ, നിങ്ങളുടെ ഹൃദയങ്ങൾ കല്ലുപോലെയായിരിക്കുന്നു, അല്ല കല്ലിനേക്കാൾ കടുപ്പമുള്ളതായി മാറിയിരിക്കുന്നു. സഹോദരങ്ങളെ, തിന്മകൾ ഈ രൂപത്തിൽ നിസ്സാരമായി കാണുക എന്നത്, തമാശയായി കാണുക എന്നത് ഒരു മുസ്ലിമിനെ യോജിച്ചതല്ല. അവയെ ചിരിച്ചുകൊണ്ട് നേരിടുക എന്നതൊരു മുസ്ലിമിന് യോജിച്ചതല്ല. നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബക്കാർ അവരെ ഇത്തരം വാർത്തകളിൽ നിന്ന്, വൃത്തികെട്ട കാര്യങ്ങളിൽ നിന്ന് നമ്മൾ സംരക്ഷിച്ച് നിർത്തണം. രാവിലെ രാവിലെ നമ്മുടെ വീട്ടിലേക്ക് എത്തുന്ന പത്രമാധ്യമങ്ങൾ, അവ ഒരു അടിസ്ഥാനവുമില്ലാതെ കുട്ടികളുടെ മുന്നിലേക്ക് തുറന്നിട്ട് കൊടുക്കുന്നവർ, അവർ സൂക്ഷിക്കട്ടെ. ഇത്തരം വാർത്തകൾ അവരുടെ കുട്ടികളുടെ മനസ്സുകളിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്താണ് എന്നത് അവർ ചിന്തിക്കട്ടെ. ഈ പറഞ്ഞ വൃത്തികേടുകൾ വരുന്ന പത്രമാധ്യമങ്ങൾ വീട്ടിലേക്ക് കയറ്റുന്നതിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണം. ആളുകൾ വാർത്ത അറിയാൻ വേണ്ടി പത്രം വരുത്തുകയും അവന്റെ കുട്ടി വായിക്കുന്നു, ഭാര്യ വായിക്കുന്നു, നാട്ടിലെ തോന്നിവാസങ്ങളെ കുറിച്ചല്ലാതെ അതിനില്ല, നാട്ടിലെ വൃത്തികേടുകളെ കുറിച്ചല്ലാതെ അതിനില്ല. ഒരാൾക്ക് അയാളുടെ ചെവി കൊണ്ട് കേൾക്കാൻ കഴിയാത്ത, മനസ്സുകൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയാത്ത കഠിനമായ തോന്നിവാസങ്ങൾ, ക്രൂരകൃത്യങ്ങൾ ഓരോ നിമിഷവും ചിത്രമടക്കം വരച്ച ആളുകൾ വിശദീകരിക്കുകയാണ്. നമ്മുടെ കുട്ടികളത് വായിക്കുന്നു, നമ്മുടെ കുടുംബക്കാരത് വായിക്കുന്നു. എന്താണ് അതുകൊണ്ട് കിട്ടുന്ന ഉപകാരം? അല്ലാഹു സുബ്ഹാനഹു വതആല തിന്മകൾ അവ പൊതുവെ പറയുക എന്നതല്ലാതെ വിശദീകരിക്കുക എന്നത് അള്ളാഹുവിന്റെ ശരിയല്ല. ഖുർആൻ നിങ്ങൾ എടുത്തു നോക്കൂ, തിന്മയിലേക്ക് എത്തിപ്പെട്ട വഴികൾ ഖുർആനിൽ വിശദമായി കാണില്ല. തിന്മകളെ കുറിച്ച് മൊത്തത്തിൽ പറയുമെന്നല്ലാതെ, കാരണം അത് മനുഷ്യരെ തിന്മകളിലേക്ക് നയിക്കുന്നതാണ്. ഈ പറഞ്ഞ വൃത്തികേടുകളിലൂടെ, തോന്നിവാസങ്ങളിലൂടെ ആളുകൾ ഈ രൂപത്തിൽ പരസ്പരം കൊല്ലാനും കൊലപ്പെടുത്താനും അതിലൊരു കുഴപ്പവുമില്ലാതെ പുഞ്ചിരിച്ചുകൊണ്ട് ഇറങ്ങി വരാനും കഴിയുന്ന രൂപത്തിലേക്ക് അവരുടെ മനസ്സ് പരുവപ്പെട്ടിരിക്കുന്നു. ഇസ്ലാം എത്ര ഗൗരവത്തിൽ കണ്ട കാര്യങ്ങളാണിത്. മുസ്ലിമീങ്ങളായ നമ്മുടെ ഹൃദയങ്ങൾ ഇങ്ങനെയാണ് എങ്കിൽ, ഖുർആനില്ലാത്ത, ആയത്തുകളില്ലാത്ത, ഹദീസുകളില്ലാത്ത, റസൂലുള്ളയുടെ വാക്കുകളില്ലാത്ത ജനങ്ങളുടെ സ്ഥിതി എന്തായിരിക്കും? അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഹൃദയങ്ങൾ ഈമാൻ കൊണ്ട് നിറക്കുകയും അവയിലുള്ള വൃത്തികേടുകൾ പുറത്തേക്കെടുത്ത് കളയുകയും ഹൃദയം ശുദ്ധീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ആതി നുഫൂസനാ തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ അൻത വലിയുഹാ വമൗലാഹാ. അല്ലാഹുമ്മ റബ്ബനാ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുജ്രിമീൻ. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله وسلم وبارك على نبينا محمد وعلى اله وصحبه وسلم.